الحمد لله وكفى صلى الله على محمد المصطفى وعلى آله وصحبه الذين اصطفى إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أعوذ بالله السميع العليم من الشيطان الرجيم وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلم وما للظالمين من أنصار إن تبدوا الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير صدق الله العظيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 269 ആയത്തുകളാണ് ഇതിനു മുമ്പ് നാം പഠിച്ചത്. ഇനി 270 മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് മുമ്പത്തെ ആയത്തുകളില് ദാനധർമ്മത്തെ സംബന്ധിച്ച സൂചനകളൊക്കെ നൽകിയിരുന്നു. പിശാജ് ദാരിദ്ര്യത്തെ പറ്റി യഅദുക്കുമുൽ ഫഖ്റ വയഅമുറുക്കും ബിൽ ഫഹ്ഷാ, ദാരിദ്ര്യത്തെ പേടിപ്പെടുത്തുകയും നീചവൃത്തികൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. ഇനി ദാനധർമ്മവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിൽ ഉള്ളത്. ഇസ്ലാം ജീവിതത്തെ മുച്ചൂടും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയായതുകൊണ്ട് വളരെ പ്രാധാന്യപൂർവമാണ് സാമ്പത്തിക വിഷയങ്ങൾ ഇസ്ലാം കൈകാര്യം ചെയ്യുന്നത്, ഖുർആൻ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചും സമ്പാദിക്കുന്നതിനെ കുറിച്ചും സമ്പത്തുകൾ ക്രയവിക്രയം ചെയ്യുന്നതിനെ സംബന്ധിച്ചുമൊക്കെ വളരെ കൃത്യമായ സൂക്ഷ്മമായ വിശദീകരണങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത്. അതാണ് ആദ്യ ആയത്തിൽ നമുക്ക് നോക്കാം. ഒമാ അംഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദരിൻ ഫഇന്നല്ലാഹ യഅലം വമാ ലിൽലാലിമീന മിൻ അൻസാർ. ഒമാ അംഫഖ്തും, നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ, മിൻ നഫക്കത്തിൽ വല്ല ചിലവും അല്ലെങ്കിൽ ചിലവായിട്ട് ചിലവുകളായിട്ട് നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ, ഔ നദർത്തും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് നേർച്ച നേരുന്നുവോ മിൻ നദരിൻ നേർച്ചകളിൽ നിന്ന്, ഫഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു, യഅലമുഹു അതിനെ അറിയും, ഒമാലിമീന അക്രമികൾക്കില്ല, മിൻ അൻസാർ യാതൊരു സഹായികളും ഇല്ല. വളരെ എളുപ്പമാണ്. നോക്കൂ, ഒമാ അംഫക്കത്തും നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ, മിൻ നഫക്കത്തിൻ ചെലവായിട്ട്, ഔ നദർത്തും നിങ്ങൾ എന്ത് നേർച്ച നേരുന്നുവോ, മിന്നതിൽ നേർച്ചയായിക്കൊണ്ട്, ഫഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു അപ്പോൾ നിശ്ചയമായും അള്ളാഹു, യഅലമുഹു അതിനെ അറിയും, അവൻ അതിനെ അറിയും, ഒമാലിൽ ലാലിമീന അക്രമികൾക്കില്ല, മിൻ അൻസാർ ഒരു സഹായികളും ഇല്ല. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും എന്തൊന്ന് നേർച്ച നേർന്നാലും തീർച്ചയായും അത് അള്ളാഹു അറിയുന്നതാണ്. അക്രമികൾക്ക് സഹായികളായി ആരും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോ നമ്മൾ എന്ത് ചെലവഴിക്കുന്നുവോ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണോ അതൊക്കെ അള്ളാഹു അറിയും. നഫക്കത്ത് എന്നാണ് ഇവിടെ ആദ്യം പ്രയോഗിച്ചത്. നഫക്കത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധ ദാനങ്ങൾക്കും ഐച്ഛിക ദാനങ്ങൾക്കും അതേപോലെ തന്നെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനും ഒക്കെ നഫഖത്ത് എന്ന് പറയും. ശരിക്ക് ശരീഅത്തിന്റെ ഭാഷയിൽ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനാണ് നഫഖത്ത് എന്ന് പറയാറ്. പക്ഷെ ഇവിടെ എല്ലാതരം സാമ്പത്തിക ചെലവഴിക്കലുകളും ഈ നഫഖത്ത് എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ ആവശ്യത്തിന് ദാനധർമ്മമായി, അതേപോലെ നിർബന്ധദാനമായി, അതേപോലെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്ക്, ഭാര്യ മക്കൾക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്ന എല്ലാ ചെലവുകളും, ആ ചെലവുകളെ സംബന്ധിച്ചൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ എന്തൊക്കെ ചെലവഴിച്ചോ അതും, അതേപോലെ തന്നെ ഔ നദർത്തും മിന്നതിരി, നേർച്ചകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ നേർച്ച നേരുന്നു. നേർച്ച എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഒരു കാര്യം ചെയ്യാമെന്ന് ഏൽക്കലാണ് നേർച്ച. സാമ്പത്തികമായ ഒരു ക്രയവിക്രയം ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുക്കുക അല്ലെങ്കിൽ ഏൽക്കലാണ് നേർച്ച. യഥാർത്ഥത്തിൽ ഇസ്ലാം നേർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷെ നേർച്ച ഒരു ഇബാദത്താണ്, അത് അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. അത് നിർബന്ധമല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യാമെന്ന് ഏൽക്കലാണ് യഥാർത്ഥത്തിൽ നേർച്ച. ഞാൻ ഇന്ന ആൾക്ക്, ഇന്ന അനാഥശാലക്ക് 50,000 രൂപ കൊടുക്കാം, കൊടുക്കും എന്ന് നേർച്ച നേരുകയാണെങ്കിൽ, കൊടുത്തോളുന്ന ആൾക്ക് മുമ്പ് നിയമമൊന്നുമില്ലായിരുന്നു, പക്ഷെ അങ്ങനെ നേർച്ച നേർന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അത് നിർബന്ധമായി. നേർച്ചയെ സംബന്ധിച്ച് ഒരുപാട് മനസ്സിലാക്കേണ്ടത് ഇൻഷാല്ലാ അത് പിന്നീട് വരും. നല്ല സത്യവിശ്വാസികളുടെ ലക്ഷണം യൂഫൂ നബിൻ നദരി, അവര് നേർച്ചകൾ നിറവേറ്റുന്നവരാണ് എന്നാണ്. നല്ല കാര്യങ്ങൾക്കാണ് നേർച്ച നേരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ, ചിലര് ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി നേർച്ച നേരുന്നു, പിശുക്കന്റെ കയ്യിൽ നിന്ന് പൈസ പോരാനുള്ള ഒരു മാർഗമാണത് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചത്. തനിക്ക് ഇന്നത് കിട്ടിയാൽ ഞാൻ നൽകാം എന്നൊക്കെ പറഞ്ഞു, ഒരുപക്ഷെ ആൾക്കാർ കിട്ടും അവസരം അയാളെ പൈസ പോയിച്ചു, അത് അയാളിൽ നിന്ന് അങ്ങനെ വസൂലാക്കാനുള്ള ഒരു രീതിയാണ് എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. പക്ഷെ അങ്ങനെ നേർച്ച നേർന്നു കഴിഞ്ഞാൽ ആ ഉദ്ദേശ സഫലീകരണം സാധിച്ചെങ്കിലേ നേർച്ച ബാധ്യതയാവും. അല്ലാതെ ഒരാള് ഞാൻ ഇന്നത് ചെയ്യാമെന്ന് നേർച്ച നേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് അയാൾക്ക് നിർബന്ധമായി. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ അതല്ല, ഇങ്ങനെ നേർച്ച നേരുന്നതായി നമ്മൾ ചെലവഴിക്കുന്ന പൈസയായാലും ജീവിത ആവശ്യങ്ങൾക്കായാലും ഐച്ഛിക ദാനത്തിനായാലും നിർബന്ധ ദാനത്തിനായാലും അങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ സാമ്പത്തികമായി ചെലവഴിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു. നമ്മുടെ പൈസ ഓരോന്നും ഏത് മാർഗത്തിൽ ചെലവഴിച്ചു എന്ന് രേഖപ്പെടുത്തപ്പെടുന്നു. എന്ന ഹദീസിൽ എവിടുന്ന് ഓരോ പൈസ കിട്ടി എവിടെ ചെലവഴിച്ചു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ ചെലവഴിക്കുന്ന എല്ലാ പൈസയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അറിവുണ്ട്, അവൻ അത് മനസ്സിലാക്കാൻ അറിയുന്നുണ്ട് എന്നതാണ്. ഈ ആയത്തിന്റെ അവസാനം വമാലിൽ ആലിമീന മിൻ അൻസാർ, അക്രമികൾക്കൊരു സഹായികളും ഉണ്ടാവുക ഇല്ല എന്ന് പറയുന്നു. ഇവിടെ അക്രമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്ത് എന്റേതാണെന്ന ധാരണയിൽ ആ സമ്പത്ത് തോന്നിയ പോലെ ചെലവഴിക്കുകയും ആ സമ്പത്തിന്റെ മേൽ അഹങ്കാരം നടിക്കുകയും അത് ധൂർത്തടിക്കുകയും അത് അർഹമായ മേഖലയിൽ ചെലവഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവിടെ അക്രമി എന്നതുകൊണ്ട്, ബാലിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്റെ പരിസരത്തെ ആളുകൾ പട്ടിണി കിടക്കുമ്പോ വിഷമിക്കുമ്പോ ഇവിടെ പണം കൂമ്പാരമായി വെക്കുക, ഇവിടെ സാമ്പത്തികമായ ആവശ്യങ്ങള് ചെലവഴിക്കാതെ എടുത്തു വെക്കുക, തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ഇതിനൊക്കെ വേണ്ടി ഒരുപാട് പൈസ ചെലവഴിക്കുക. നമ്മളങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ദുൽമുകൾ ചെയ്യാറുണ്ട്. നമ്മുടെ മക്കളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വൈവാഹിക ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ ചിലപ്പോ ആളുകളുടെ മുമ്പിൽ വലിയ പ്രമാണിയാണ്, വലിയ കല്യാണം നടത്തിയ ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പൈസ ചെലവാക്കും. അപ്പൊ ഒരു ഭക്ഷണത്തിന് ചിലപ്പോ 500 രൂപ 750 രൂപ ചെലവുള്ള വൈവിധ്യമാർന്ന നില വലിയ ഭക്ഷണമൊക്കെ കൊടുക്കും. അതല്ലാത്ത സമയത്തൊരു പാവപ്പെട്ടവന് ഭക്ഷണത്തിനോ ജീവിത ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനോ ഒരു പൈസ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവില്ല. അപ്പൊ ഇവിടെയൊക്കെ ചെലവഴിക്കുന്നത് തന്റെ സാമ്പത്തിക ഗരിമ നടപ്പാക്കാൻ അല്ലെങ്കിൽ അതിങ്ങനെ കാണിക്കാൻ അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് പണം ധൂർത്തടിക്കാൻ ഇതിനൊക്കെ വേണ്ടിയാണ് അവർ പലം ചെലവഴിക്കുന്നത്. അതല്ലെങ്കിൽ അർഹരായ ആളുകൾക്ക് കൊടുക്കാതെ വേണ്ടപ്പെട്ടവർക്ക് അത് നൽകാതെ കെട്ടിപ്പൂട്ടി വെക്കുക. ഇത്തരം ദാലിമുകളായ അക്രമികളായ ആളുകളെ സംബന്ധിച്ചൊക്കെ അവരെ പറഞ്ഞു പറയുന്നു, അവർക്ക് ഇതുപോലെ ഇങ്ങനെ കുറെ കെട്ടിപ്പൂട്ടി വെച്ചുന്നേ ഉള്ളൂ, അവർക്ക് സഹായം ലഭിക്കേണ്ട സ്ഥലത്ത് ഒരു സഹായവും ലഭിക്കില്ല, ആരുടെയും പിന്തുണ അവർക്ക് പരലോകത്ത് ലഭിക്കുകയില്ല, ഒരാളുടെയും സഹായം അവർക്ക് അവിടെ കരസ്ഥമാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഇതിൽ ആദ്യത്തിൽ നിന്ന് മനസ്സിലാക്കണേ, നമ്മൾ ചെലവഴിക്കുന്ന പൈസ ഒക്കെ റബ്ബ് അറിയുന്നു. നമ്മൾ ദാനം ചെയ്തതൊന്നും ആരും അറിയാതെ പോകുന്നില്ല, അള്ളാഹുവിന്റെ കിതാബിൽ അതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നു. നമ്മൾ കുടുംബത്തിന്റെ അനിവാര്യതയ്ക്ക് വേണ്ടി അധ്വാനിച്ച് പണിയെടുത്ത് അവർക്ക് നൽകുന്നതൊക്കെ പടച്ചവന്റെ റെക്കോർഡിലുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു, അമ്മ അംഫക്തുമിൻ നഫക്കത്തിൻ, നിങ്ങൾ ഒമാ അംഫക്കത്തും നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ മിൻ നഫക്കത്തിൻ ചെലവായിട്ട്, അവ നെതർത്തും മിന്നതിരി, നേർച്ചയിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾ നേർച്ചയാക്കുന്നുവോ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യഅലമുഹു അതറിയുന്നുണ്ട്. ഒമാലിമീന അക്രമികൾക്കില്ല മിന്നൻസാർ, ഒരു സഹായികളോ ഉണ്ടാവുക ഇല്ല എന്ന് പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ, പ്രത്യക്ഷമാക്കുകയാണെങ്കിൽ, പരസ്യമാക്കുകയാണെങ്കിൽ, അസദക്കാത്തി ദാനധർമ്മങ്ങളെ, ദാനധർമ്മങ്ങളെ നിങ്ങൾ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ, വെളിപ്പെടുത്തുകയാണെങ്കിൽ, അത് വളരെ നല്ലതാണ്, അത് വളരെ നല്ലതാണ്. ദാനധർമ്മം നിങ്ങൾ പരസ്യപ്പെടുത്തി എന്നത് നല്ല കാര്യം തന്നെയാണ്. അവയെ നിങ്ങൾ മറച്ചു വെക്കുന്ന പക്ഷം, അവയെ നിങ്ങൾ കൊടുക്കുകയും ചെയ്തു, അൽ ഫുഖറ ദരിദ്രർക്ക്, വഹുവ ഖൈറുല്ലക്കും, അത് നിങ്ങൾക്ക് വളരെ ഉത്തമമാണ്. വയുകഫിറാങ്കും നിങ്ങൾക്ക് അവൻ പുറത്തു തരും, മിൻ സയ്യിആത്തിക്കും നിങ്ങളുടെ തിന്മകളിൽ ചിലത്, വല്ലാഹു അല്ലാഹു ബിമാ തഅ്മലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഖബീർ, സൂക്ഷ്മമായി അറിയുന്നവനാണ്. അർത്ഥം മനസ്സിലാവുണ്ടാവും, വളരെ ലളിത പദങ്ങളാണ്, ഒക്കെ പഠിച്ച വാക്കുകളാണത്. ഒന്നുകൂടി നോക്കൂ, ഇൻ തുബുദു സദഖാത്തി, ദാനധർമ്മങ്ങളെ നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ, ഫനിഅമ്മാഹിയ, അത് നിങ്ങൾക്ക് വളരെ നല്ലത് തന്നെ, നല്ലതത്രേ. വൈൻ തുഹ്ഫൂഹ, അവയെ നിങ്ങൾ മറച്ചു വെക്കുന്ന പക്ഷം, വത്തുഹ, അവയെ നിങ്ങൾ കൊടുക്കുകയും ചെയ്താൽ, അൽ ഫുഖറ ദരിദ്രർക്ക്, വഹുവ ഖൈറുല്ലക്കും, അത് നിങ്ങൾക്ക് വളരെ ഉത്തമമാണ്. വയുകഫിറങ്കും മിൻ സയ്യിആത്തിക്കും, നിങ്ങളെ തിന്മകളിൽ നിന്ന് ചിലത് നിങ്ങൾക്ക് അവൻ പുറത്തു തരും, വല്ലാഹു അല്ലാഹു ബിമാ തഅ്മലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പൊ യോദ്ധ ഇവിടെ പറഞ്ഞത്, അതായത് ഇവിടെ ഒരു തെറ്റിദ്ധാരണ നീക്കുകയാണ്. ദാനധർമ്മങ്ങളുടെ വിതരണം, അതിൻ്റെ മര്യാദ, അതേ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ 262-63 ഒക്കെ ആയത്തില് ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു, അതെന്താണ്? നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ആളുകളെ ദ്രോഹിച്ചുകൊണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടും നിങ്ങൾ അതിൻ്റെ പ്രതിഫലത്തെ ഇല്ലാതാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. അതായത് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അത് 263-ാമത്തെ ഒക്കെ ആയത്തില് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 262-ാമത്തെ ആയത്തിൽ പറയുന്നത്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ സുമ്മ ലാ യുതബിഊന മാ അംഫഖൂ മന്നം വലാ അദാ, എടുത്തു പറഞ്ഞു ദ്രോഹിച്ചു അതിനെ ആ ദാനധർമ്മത്തങ്ങൾ പിന്തുടരരുത്, അതിനെ തുടർത്തരുത് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ദാനധർമ്മങ്ങളെ എടുത്തു പറയുക, അതിങ്ങനെ പരസ്യാക്കുക, കൊടുത്ത ആളെ ദ്രോഹിക്കുക, ഇതൊക്കെ നമ്മുടെ ദാനധർമ്മത്തിന്റെ ഫലത്തെ നഷ്ടപ്പെടുത്തി കളയും. അപ്പൊ സ്വാഭാവികമായും ആളുകൾക്കൊരു സംശയം വന്നു, ഒരു ദാനധർമ്മങ്ങളൊക്കെ രഹസ്യമായിട്ട് മാത്രമേ ചെയ്യാവൂ എന്ന ഒരു ധാരണ വന്നു. ആ ധാരണയെ തിരുത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത്. ദാനധർമ്മം ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആളെ ദ്രോഹിച്ചിട്ടും അതിങ്ങനെ എടുത്തു പറഞ്ഞിട്ടും താൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് കാണിച്ചുകൊണ്ട് ദാനധർമ്മം ചെയ്യുന്നത് ദാനധർമ്മത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നഷ്ടപ്പെടുത്തി കളയും. പക്ഷെ ഇവിടെ ആ കാര്യം തിരുത്തുന്നത് എന്ന് കരുതി ഒരിക്കലും പരസ്യമായി ദാനധർമ്മം ചെയ്യാൻ പാടില്ല എന്നർത്ഥമല്ല. ദാനധർമ്മം നിങ്ങൾ ചെയ്യുന്നത് പരസ്യപ്പെടുത്തിയാൽ നല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ അത് മറച്ചു വെക്കുകയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ അത് ദരിദ്രർക്ക് മറച്ചു വെച്ചുകൊണ്ട് രഹസ്യമായി നൽകുകയാണെങ്കിൽ ഹൈറുലക്കും, അത് നിങ്ങൾക്ക് ഉത്തമമാണ്. അപ്പൊ ഈ രായത്തിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം, ദാനധർമ്മം രഹസ്യമായും പരസ്യമായും ചെയ്യാവുന്നതാണ്. ദാനധർമ്മം രഹസ്യമായും പരസ്യമായും ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞാല് ഇപ്പൊ സക്കാത്ത് പോലുള്ളതൊക്കെ പരസ്യമായിട്ടാ ചെയ്യാൻ പറ്റും, പരസ്യമായി ചെയ്യേണ്ടി വരും. കാരണം സക്കാത്ത് അത് ശേഖരിക്കുന്നു, അത് കൊടുക്കുന്നു, അങ്ങനെ പരസ്യമാക്കുക. സക്കാത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അങ്ങനെ തന്നെ പറയുന്നു. അതേപോലെ തന്നെ സദക്കയും ചില സാഹചര്യങ്ങളിൽ പരസ്യമായി കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന്, ഇവരെ നാട്ടിൽ കുറെ ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മുതലാളി, അദ്ദേഹം ഒട്ടും പരസ്യമാക്കാതെ മാത്രം ദാനം ചെയ്താൽ ആളുകൾക്കിടയിൽ അയാളെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇയാള് പിശുക്കനാണ്, ഒന്നും കൊടുക്കൂല. കാരണം ഇയാള് കൊടുക്കുന്നതൊന്നും ആരും അറിയുന്നില്ല, ഇയാള് കൊടുക്കുന്നതൊന്നും ഒരാളും അറിയുന്നില്ല. അതിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, അത്തരം ഘട്ടത്തിൽ ആ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കുന്നതിനും നന്മകൾ വളർത്തുന്നതിനും വേണ്ടി അയാൾക്ക് എന്ത് ചെയ്യാം, ചില ദാനധർമ്മങ്ങൾ പരസ്യമായി തന്നെ കൊടുക്കാവുന്നതാണ്. അതേപോലെ ചില ദാനധർമ്മങ്ങൾ കൊടുക്കുക വഴി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും മറ്റുള്ളവർക്ക് അതിന് പ്രേരണ നൽകാനും സഹായിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ അത്തരം ഘട്ടത്തിലും ദാനധർമ്മങ്ങൾ പരസ്യമായി കൊടുക്കാം. പക്ഷെ ഇതൊക്കെ പരസ്യമായി കൊടുക്കുമ്പോൾ ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന നിയ്യത്ത് വന്നു കഴിഞ്ഞാൽ ഒക്കെ പോയി. നിയ്യത്ത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടുള്ള നിയ്യത്ത് തന്നെ ആയിരിക്കണം, അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടുള്ള നിയ്യത്തായിരിക്കണം. അതേസമയം ചിലപ്പോൾ ഈ ദാനധർമ്മങ്ങളെ പരസ്യമാക്കി കാണിക്കേണ്ടി. ഉദാഹരണത്തിന്, ഇബ്നു ഖസീർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം നമുക്കൊക്കെ അറിയുന്ന ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദാനധർമ്മം സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു സാമ്പത്തികമായ സഹായവുമായി വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പരസ്യമായി തന്നെ ചോദിക്കുന്നത്, അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോ എന്റെ സമ്പത്തിന്റെ പകുതിയുണ്ട്, തന്റെ മൊത്ത സമ്പത്തിന്റെ പകുതി കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ്. അതേസമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റേത് മുഴുവനുണ്ട്, പക്ഷെ വലിപ്പത്തിൽ ചിലപ്പോ കൂടുതലുള്ളത് ഉമർ റളിയല്ലാഹുവിന്റെയാണ്, പക്ഷെ തന്റെ സമ്പത്ത് മുഴുവൻ കൊടുത്തിരിക്കുന്നു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഈ ദാനം ചെയ്തത് പരസ്യമാണ്. ഇതാണ് തഫ്സീർ ഇബ്നു ഖസീർ അവിടെ ഉദ്ധരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോ സാഹചര്യമാണ് ഇത് പരസ്യമാക്കണോ രഹസ്യമാക്കണോ എന്നത് നിർണയിക്കുന്നത്. ചില സാഹചര്യത്തിൽ അത് പരസ്യമാക്കൽ ആവശ്യമാണെങ്കിൽ ആവശ്യാനുസാരം അത് പരസ്യമാക്കാവുന്നതാണ്. പക്ഷേ അത് രഹസ്യമാക്കലും ദാനധർമ്മം ചെയ്യലുമാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. അതാണ്, ഒരിക്കലും ദാനധർമ്മം പരസ്യമാകരുത് എന്നില്ല എന്നാണ് ഈ ആയത്ത് ആ സന്ദേഹത്തെ തിരുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് ചെയ്യുന്നത്. എന്നിട്ട് ഖുർആൻ പറയുന്നു, വയുകഫിറാൻകും മിൻ സയ്യിആത്തികും, ദാനധർമ്മം ചെയ്യുക വഴി നിങ്ങളുടെ തിന്മകളിൽ നിന്ന് ചിലത് അവൻ നിങ്ങൾക്ക് പുറത്തു തരും. നമ്മൾ മനസ്സിലാക്കണം, സദക്കത്തു സരി എന്നാണ്. റബ്ബിന്റെ കോപത്തെ രഹസ്യമായ ദാനം ശമിപ്പിച്ചു കളയും. അള്ളാഹുവിന്റെ കോപത്തെ, രഹസ്യമായ ദാനങ്ങൾ അള്ളാഹുവിന്റെ കോപത്തെ ശമിപ്പിച്ചു കളയും. രഹസ്യമായ ദാനത്തിന് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. നമ്മള് മഹ്ശറയിൽ തണല് കിട്ടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ, മൻ തസദ്ദഖ ബിയമീനിഹി ലാ യഗ്ലമു ശിമാലുഹു, വലത് കൈ കൊണ്ട് കൊടുക്കുന്ന സദക്ക ഇടത് കൈ അറിയാത്ത വിധം ദാനം ചെയ്യുന്ന ആൾക്ക് നാളെ മഹ്ശറയിൽ തണലുണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ രഹസ്യമായിട്ട് മാത്രമേ പാടുള്ളൂ എന്നില്ല, പക്ഷെ രഹസ്യമായി ദാനം ചെയ്യാൻ കഴിയണം, അങ്ങനെ രഹസ്യമായി ദാനം ചെയ്യുന്നത് വളരെ പുണ്യകരമാണ്. ഇവിടെ പറയുന്നത് അങ്ങനെ രഹസ്യമായും പരസ്യമായും ദാനം ചെയ്യുക വഴി നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു തആല പൊറുത്തു തരും, തിന്മകൾ പൊറുത്തു തരും. പക്ഷെ ഇവിടെ മിൻ സയ്യിആത്തിക്കും എന്നാണ്. മിൻ സയ്യിആത്തിക്കും, മിൻ സയ്യിആത്തിക്കും എന്ന് പറഞ്ഞാൽ തിന്മകളിൽ ചിലതാണ് പൊറുത്തു തരിക എന്ന് പറഞ്ഞാൽ ചില മുതലാളിമാരുടെ ധാരണ ഉണ്ടാവണ്ട, എന്ത് തെമ്മാടിത്തം പോക്കിരിത്തരം തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ ആവശ്യത്തിനാണ് ചെയ്യുക, എന്നിട്ട് കുറച്ച് കാശ് അള്ളാഹുവിന്റെ മാർഗത്തിനാണ് ചെലവാക്കിയാൽ ഈ പാപങ്ങളൊക്കെ ഇല്ലാതാക്കാം എന്ന് വിചാരിക്കണ്ട എന്ന് പറയാനാണ്. മുഫസ്സിറുകൾ അങ്ങനെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതായത് പൈസ കൊണ്ട് തന്നെ സ്വർഗം പേടിച്ച് കളയാന്ന് വിചാരിക്കണ്ട, ദാനധർമ്മം ചെയ്യുക വഴി ചില പാപങ്ങളൊക്കെ അള്ളാഹു തആല പൊറുത്തു തരും. പക്ഷേ പല പാപങ്ങളും ദാനധർമ്മം ചെയ്താലും പൊറുക്കാത്ത പാപങ്ങളാണെന്ന് ബോധ്യം അവർക്കുണ്ടാവണം. പല പാപങ്ങളും ദാനധർമ്മം ചെയ്താലും പൊറുക്കൂല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ കയ്യിൽ ഇത്തിരി കാശിന്റെ എനിക്ക് എന്ത് തമ്മാടിത്തം പൊക്കിത്തരം തീ അവസാനത്തിൽ ദാനധർമ്മം ചെയ്താൽ ആ തിന്മകളൊക്കെ മായ്ച്ചു കിട്ടും എന്ന മിഥ്യാധാരണ വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മിൻ സയ്യിആത്തിക്കും, തിന്മകളിൽ ചിലത് അവ നിങ്ങൾക്ക് പൊറത്തു തരും എന്ന് പറഞ്ഞത്. വല്ലാഹു ബിമാ തഅ്മലൂന ഖബീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ സൂക്ഷ്മമായി അറിയും. നിങ്ങൾ എന്താണ് ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത്, നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ ആരുടെ പ്രീതിയാണ് കാംക്ഷിക്കുന്നത്, ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് വലിയ ദാനം കൊടുക്കുന്ന ആളെന്നുള്ള പേരാണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ. വലിയ ധർമ്മിഷ്ഠനെ നരകത്തിലേക്ക് അല്ല വലിച്ചെടുക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, നിനക്ക് നാട്ടുകാരുടെ അടുക്കൽ നിന്ന് വലിയ ധർമ്മിഷ്ഠൻ എന്ന പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ദാനം ചെയ്തത്, അതിനെനിക്ക് കിട്ടിയില്ലേ, നീ നരകത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് വലിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട് ഹദീസുകളിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ മനോഗതിയും സൂക്ഷ്മമായി അള്ളാഹുവിൻ അറിയാം. നമ്മൾ എവിടെയൊക്കെയാണ് ദാനം ചെയ്യുന്നത്, ഓരോ ദാനം ചെയ്യുമ്പോഴും നമ്മുടെ മനോഗതി എന്താണ്, നമ്മുടെ മനസ്സെന്താണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായി അറിയാം എന്നാണ് ഇവിടെ. വല്ലാഹു ബിമാ തഅ്മലൂന ഖബീർ, അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് പഠിപ്പിച്ചു. തുടർന്ന് അടുത്ത ആയത്തിൽ ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ وَمَا تُنْفِقُوا مِنْ خَيْرٍ فَلِأَنفُسِكُمْ وَمَا تُنْفِقُونَ إِلَّا ابْتِغَاءَ وَجْهِ اللَّهِ وَمَا تُنْفِقُوا مِنْ خَيْرٍ يُوَفَّ إِلَيْكُمْ وَأَنْتُمْ لَا تُظْلَمُونَ لَيْسَ عَلَيْكَ هُدَاهُمْ لَيْسَ عَلَيْكَ نِنْدَ مَيْلْ إِلَّا إِنَكَ بَادْيَدَ إِلَّا അലൈക്ക എന്നാണ് ശരിക്കും ബാധ്യത എന്നുള്ളത്. ലൈസ അലൈക്ക, നിനക്ക് ബാധ്യത ഇല്ല. ഹുദാഹും, അവരെ അവരുടെ സന്മാർഗം, അവരെ സന്മാർഗത്തിലാക്കൽ നിന്റെ ബാധ്യതയല്ല. ലൈസ അലൈക്ക ഹുദാഹും, അവരെ സന്മാർഗത്തിലാക്കൽ നിന്റെ ബാധ്യതയല്ല. നബിയോട് പറയാം, വലാക്കിൻ അല്ലാഹ, പക്ഷേ അല്ലാഹു യഹ്ദി, അവൻ സന്മാർഗത്തിലാക്കും. യശാ, അവൻ ഉദ്ദേശിച്ചവരെ. ഒമാ തും ഫിക്കൂ, നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ മിൻ ഖൈരിൻ, നല്ലതായിട്ട്, വലി അംഫുസിക്കും, അത് നിങ്ങൾക്ക് തന്നെ, നിങ്ങളുടെ സ്വന്തങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഒമാ തും ഫിക്കൂന, നിങ്ങളൊന്നും ചിലവഴിക്കുന്നില്ല, ഇല്ല ബുദ്ധിഖാ, തേടിക്കൊണ്ടല്ലാതെ, വജിഹില്ല, അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ മുഖത്തെ തേടിക്കൊണ്ടല്ലാതെ നിങ്ങൾ ചെലവഴിക്കുന്നില്ല. വമാ തുൻഫിഖൂ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും മിൻ ഖൈരിൻ, നല്ലതായിട്ട്, യുവഫി, അത് നിറവേറ്റപ്പെടും ഇലൈക്കും നിങ്ങൾക്ക്. വഅന്തും ലാ തുലമൂൻ, നിങ്ങളാകട്ടെ ലാ തുലമൂൻ, അനീതി കാണിക്കപ്പെടുകയുമില്ല, അനീതി ചെയ്യപ്പെടുകയുമില്ല. ഒന്നുകൂടി നോക്കുമ്പോൾ അർത്ഥം മനസ്സിലാവുകയാണ്. ലൈസ അലൈക ഹുദാഹും, അവരുടെ സന്മാർഗം, അവരെ സന്മാർഗത്തിലാക്കൽ നിന്റെ ബാധ്യതയിൽ പെട്ടതല്ല. വലാക്കിൻ അല്ലാഹ, പക്ഷെ അല്ലാഹു യഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിച്ചവരെ സന്മാർഗത്തിലാക്കുന്നു. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ, നല്ലതായിട്ട് നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ, ഫലി അംഫുസിക്കും, എന്നാൽ അത് നിങ്ങളുടെ സ്വന്തങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഒമാ തുൻഫിഖൂന, നിങ്ങൾ ചെലവഴിക്കുന്നില്ല, ഇല്ല ബിത്തിഖാ വജ്ഹില്ല, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ ചെലവഴിക്കുന്നില്ല. ഒമാ തുൻഫിഖൂ മിൻ ഖൈരിൻ, നിങ്ങൾ എന്ത് നന്മയിൽ നിന്ന് ചെലവഴിച്ചോ, നല്ലതായിട്ട് നിങ്ങൾ എന്ത് ചെലവഴിച്ചോ, യുവഫ് ഇലൈക്കും, നിങ്ങൾക്കത് നിറവേറ്റപ്പെടും. യുവഫ് ഇലൈക്കും നിങ്ങൾക്കത് നിറവേറ്റപ്പെടും. വഅന്തും ലാ തുളമൂൻ, നിങ്ങൾ ഒരിക്കലും അനീതി ചെയ്യപ്പെടുകയില്ല. യുവഫ ഇലൈക്കും, നിങ്ങൾക്ക് അത് നിറവേറ്റപ്പെടും. വഅന്തും ലാ തുളമൂൻ, നിങ്ങൾ ഒരിക്കലും അനീതി ചെയ്യപ്പെടുകയില്ല. അപ്പൊ ഇവിടെ എന്താ വിശദീകരിച്ചു പറഞ്ഞത്? ലൈസ അലൈക ഹുദാ, അവരുടെ സന്മാർഗം അവരെ സന്മാർഗത്തിലാക്കല് നിന്റെ ബാധ്യതയപ്പെട്ടത്. എന്തപ്പോ നമ്മൾ വിഷയം മാറിയെന്ന് തോന്നിപ്പോ? എന്നാ വിഷയം മാറിയിട്ടില്ല. ഇതെന്താണ്? അതിന്റെ പശ്ചാത്തലം പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. ഇതിനെ സംബന്ധിച്ച് ഈ ആയത്തിന്റെ പശ്ചാത്തലം, അവതരണത്തെ പശ്ചാത്തലത്തെ കുറിച്ച് ഒരുപാട് ഉദ്ധരണികൾ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിലൊക്കെ എത്തിയ ഘട്ടത്തില് മദീനയിൽ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വരികയൊക്കെ ചെയ്തല്ലോ. അങ്ങനെ വന്നപ്പോൾ അവരുടെ പല ബന്ധുക്കളും ഇസ്ലാമിലേക്ക് വന്നിരുന്നില്ല. അവരിൽ ചിലരൊക്കെ ജൂതന്മാരായിട്ട് വിവാഹ ബന്ധമുള്ളവരും മറ്റൊക്കെ ആയിരുന്നു. അതേപോലെ പല ആളുകളും ഇസ്ലാം സ്വീകരിക്കാത്തവരൊക്കെ ആയിട്ട് മുസ്ലിങ്ങളല്ലാതെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ആദ്യഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. അവർക്കും സഹായങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ വിഗ്രഹാരാധകരായ ബന്ധുക്കൾക്കും അഹ്ലു കിതാബുകാരായ ബന്ധുക്കൾക്കൊക്കെ പിന്നെ ദാനധർമ്മം ചെയ്യാൻ വിശ്വാസികൾ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവരിങ്ങനെ സത്യനിഷേധത്തിൽ കഴിയാൻ ഇവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം എന്താ? അപ്പൊ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള സഹായം നിർത്തി. ഇതിനെ സംബന്ധിച്ച് ഒരു ഹദീസ് പറയും, ഫീ സബബിൻ നുസൂലി ഹാദിഹിൽ ആയ അന്നൽ മുസ്ലിമീന കാനൂ യതസദ്ദഖൂന അലാ ഫുഖറാഇ അഹ്ലി ദിമ്മ, അവിശ്വാസികളായ ആളുകളിലുള്ള ദരിദ്രരായ ആളുകൾക്ക് മുസ്ലിമീങ്ങൾ സദക കൊടുത്തിരുന്നു. വലമ്മ കസുറ ഫുഖറാ അൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളായ ദരിദ്രർ വർദ്ധിച്ചപ്പോൾ, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ലാ തതസദ്ദഖൂ ഇല്ലാ അലാ അഹ്ലി ദീനികും, നിങ്ങളുടെ ദീനിൽപ്പെട്ടവർക്കല്ലാത്തവർക്ക് നിങ്ങൾ സദക്ക കൊടുക്കണ്ട. നിങ്ങളുടെ മതത്തിൽപ്പെട്ടവർക്ക് മാത്രം നിങ്ങൾ സദക്ക കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് കൊടുക്കണ്ട എന്ന് റസൂല് പറഞ്ഞു. ഫനസലത്ത് ഹാദിഹില്ലായ, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പറയും. അപ്പൊ നമ്മുടെ ആളുകൾക്ക് കൊടുത്താൽ മതി, എന്തപ്പോ ഇവിടെ കഷ്ടപ്പെട, വെറുതെ കൊടുക്കാതിരുന്നല്ല, ഇവിടെ ദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, ഇവിടെ കഷ്ടപ്പാട് കൂടിയിരിക്കുന്നു, ഇവിടെ തന്നെ ആവശ്യങ്ങൾ തികയുന്നില്ല, അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്താൽ മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്. ഇതൊരു വേറൊരു ഭാഗത്ത് വേറെയും ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ അസ്മ റളിയല്ലാഹുവിനെ, അസ്മ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് ഈ ഒരു സംഭവം തഫ്സീർ തബരിയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത്, ബാഉൽ മുഫസ്സിരീന അന്ന അസ്മ ബിൻ ഇബ്നത്ത അബീബക്കർ, അബീബക്കർ സിദ്ദീഖ്, അറാദത്ത് അൻ തസില ജദ്ദഹ അബു ഖുഹാഫ, അസ്മ റളിയല്ലാഹുവിനും അവരുടെ വല്യപ്പ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാപ്പ അബു ഖുഹാഫയുമായി ബന്ധം ചേർക്കാൻ, അടുപ്പം കുടുംബ ബന്ധം ചാർത്താൻ ആഗ്രഹിച്ചു. സുമ്മന്തനാത്ത് മിൻ ദാലിക ലിഖൗനി കാഫിറ, അദ്ദേഹം സത്യനിഷേധിയാണ് എന്നതിന്റെ പേരിൽ പിന്നെ അത് തടഞ്ഞു. അവർക്ക് അബൂ ഖുഹാഫക്ക് സഹായമൊക്കെ കൊടുത്തിരുന്നു, പിന്നെ അദ്ദേഹം കാഫിർ തന്നെയാണ്, അദ്ദേഹം സത്യനിഷേധി ആയിട്ടാണ് ആദ്യ കാലത്തൊക്കെ ഉണ്ടായത്. നമുക്ക് വിജയഘട്ടത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാപ്പ. അപ്പൊ അദ്ദേഹത്തിനുള്ള സഹായം തടഞ്ഞപ്പോൾ ഫനസലത്ത് ഹാദിയിലായ, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും അഭിപ്രായം പറയുന്നുണ്ട്. ഇതേപോലെ പല ഭാഗ ഉദ്ധരണികളും പറയുന്നുണ്ട്. എന്തായാലും അവിശ്വാസികളും ഇസ്ലാം അംഗീകരിക്കാത്തവരുമായി ഇതര ആളുകൾക്ക് കൊടുത്തിരുന്ന സഹായം ഒരു ഘട്ടത്തിൽ തടഞ്ഞപ്പോഴാണ് അള്ളാഹു തആല പറഞ്ഞത്, ലൈസ അലൈക ഹുദാഹും, അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളത് നിന്റെ ബാധ്യതയിൽ പെട്ടതല്ല. അതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചവർ അവൻ സന്മാർഗത്തിലാകും. ആളുകളെ സന്മാർഗത്തിലാക്കുക അതൊന്നും താങ്കളുടെ ബാധ്യതപ്പെട്ടതല്ല. വമാ തുൻഫിഖൂ മിൻ ഖൈരിം ഫലിഅൻഫുസിക്കും, നിങ്ങൾ നല്ലതായിട്ട് എന്ത് ചെലവഴിച്ചോ അത് നിങ്ങൾക്കുള്ളതാ, അവരെന്തായി അവരെങ്ങനെയാണെന്നുള്ളതൊന്നും നിങ്ങൾ നോക്കണം, നിങ്ങൾ കൊടുക്കണതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. നിങ്ങൾ എന്ത് നല്ലത് ചെയ്തോ അതിനുള്ള പ്രതിഫലം കിട്ടും നിങ്ങൾക്ക്.
ആ കിട്ടുന്ന ആളെന്താണ് കിട്ടുന്ന ആളേതാണെന്നൊന്നും നിങ്ങൾ വല്ലാതെ നോക്കേണ്ട കാര്യമില്ല. അവർ അയാൾ സത്യവിശ്വാസിയാണോ അയാൾ അവിശ്വാസിയാണോ നോക്കേണ്ട. നിങ്ങൾ നല്ലതയിൽ നിന്ന് എന്ത് ചെലവഴിച്ചോ അതിന്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കും. കാരണം നിങ്ങൾ എന്താ ഒമാ തുംഫിഖൂന ഇല്ല നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടാണ്. നിങ്ങൾ ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെലവഴിച്ചോ അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. അവരെന്തായി അവരുടെ അവസ്ഥ എന്തായി എന്നത് നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങൾ നല്ലതായിട്ട് എന്ത് ചെലവഴിച്ചോ അത് നിങ്ങൾക്ക് നിറവേറ്റപ്പെടും, അതൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരും. വാന്തുല്ല തൂലമു നിങ്ങളോട് അനീതി കാണിക്കൂല, നിങ്ങൾ കൊടുത്ത മറ്റാൾക്കല്ല അതുകൊണ്ട് തരൂല, അങ്ങനെയുള്ള അനീതിയൊന്നും യഥാർത്ഥത്തിൽ നിങ്ങളോട് കാണിക്കുകയില്ല എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത് ഇസ്ലാം അല്ലാത്ത ആളുകൾക്ക് ദാനധർമ്മം ചെയ്യണം, മുസ്ലിങ്ങളല്ലാത്തവർക്ക് ദാനധർമ്മം ചെയ്യാം, ചെയ്യണം. നമ്മുടെ പരിസരത്ത് ആളുകളൊക്കെ കഷ്ടപ്പെടുന്നവരും വേദനിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല ദാനധർമ്മം ചെയ്യേണ്ടത്. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർക്കത് കൊടുക്കണം, തക്കാ തന്നെ അവർക്കൊരു വിഹിതം ഉണ്ടെന്നാണ്. ഒൽ മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറഞ്ഞാൽ എന്താ? മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറഞ്ഞാൽ മനസ്സിനോട് ഇണക്കമുള്ള ആളുകൾ, ഇസ്ലാമിനോട് ഇണക്കമുള്ള ആളുകൾ, മനസ്സിണങ്ങിയ ആളുകൾ. അത് വിശ്വാസികളല്ലായിരിക്കാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫുഖറാ മസാകിൻ ദരിദ്രര് അഗതികൾ എന്നുള്ളതിനെ അദ്ദേഹം പറഞ്ഞ അതിലൊരു വിഭാഗം മുസ്ലിങ്ങളല്ലാത്തവരാണ് എന്നാണ്. അപ്പോ സക്കാത്ത് പോലും അങ്ങനെയാണെങ്കിൽ പിന്നെ സദക്കയുടെ കാര്യം പറയണ്ട. അവിടെ ജാതിയും മതവും യഥാർത്ഥത്തിൽ നോക്കേണ്ടതില്ല. ഖുർആൻ ഈ കാര്യം സൂറത്ത് മുംതഹിനയിലെ 8-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിത്തീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻതബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ. മുംതഹിന 8-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ എന്താ പറഞ്ഞു? ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന, നിങ്ങളോട് യുദ്ധത്തിന് വരികയും നിങ്ങളെ വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുകയും ചെയ്യാത്ത ആളുകളോട് വിരോധം വെച്ച് പുലർത്തേണ്ടതില്ല. അവർക്ക് നന്മ ചെയ്യുന്നതിന് അല്ല നിരോധിച്ചിട്ടില്ല. തബറൂഹും അവർക്ക് നന്മ ചെയ്യുന്നത് അല്ല നിരോധിച്ചിട്ടില്ല. നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, നമ്മളെ അടിച്ച് പുറത്താക്കുക, നമ്മളല്ല നമ്മളോട് യുദ്ധം ചെയ്യാൻ വരിക, അവർക്ക് നന്മ അവരോട് നന്മ ചെയ്തു കൊള്ളണമെന്നല്ല പറയുന്നത്. പകരം നമ്മളെ വീട്ടിൽ നിന്നൊന്നും പുറത്താക്കുക, നമ്മളോട് അതിക്രമം കാണിക്കുകയും ചെയ്യാത്ത മറ്റു മതങ്ങളിലൊക്കെ ഉച്ചത്തിക്കുന്ന സാധാരണക്കാരായ പാവങ്ങളായ മനുഷ്യന്മാരൊക്കെ അവർക്ക് നന്മ ചെയ്യുന്നത് അല്ല നിരോധിച്ചിട്ടില്ല. അവർക്ക് നന്മ ചെയ്താൽ അവരെയും സഹായിക്കണം എന്ന് തന്നെയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ നമ്മളോട് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ആളുകൾക്കും, ചില ആളുകൾക്കും അത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാമോ, നമ്മൾ ഇത് ആദ്യം നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ അള്ളാഹു താലയുടെ വെളിച്ചം തന്നെ അല്ലേ അവർക്ക് കിട്ടണത്, നമ്മുടെ അള്ളാഹു താലയുടെ വെള്ളം തന്നെയല്ലേ അവർ കുടിക്കണത്, അവർക്ക് വെള്ളം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും സമ്പത്ത് കൊടുക്കുന്നതും നമ്മളെ റബ്ബ് തന്നെയല്ലേ, നമ്മുടെ റബ്ബ് ആവോളം അവർക്ക് കൊടുക്കുന്നു, പിന്നെ നമ്മളെന്തിനാ കൊടുക്കാതിരിക്കുന്നത്? നമ്മളോട് കൊടുത്താൻ അള്ളാഹ പറയുന്നു. കൊടുത്താൽ അവരെന്തായി എന്നതൊന്നും നോക്കണ്ട, നിങ്ങൾ കൊടുത്തത് നല്ലതാണോ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന നന്മ അത് നിങ്ങൾക്ക് നിറവേറ്റി തരും, അതിൽ നിങ്ങളോടൊരു അനീതിയും കാണിക്കുക ഇല്ല എന്നാണ് ഈ ആയത്ത് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആയത്ത് നോക്കൂ. لا يستطيعون ضربا في الارض يحسبهم الجاهل اغنياء من التعفف تغرفهم بسيماهم لا يسألون الناس الحافا وما تنفقوا من خير فان الله به عليم للفقراء الذين احصروا في سبيل الله للفقراء دردرك അതേപോലെ ദരിദ്രർക്കും നിങ്ങൾ ദാനം ചെയ്യണം. അല്ലദീന ഒരു കൂട്ടരായ ഉഹ്സിറു അവർ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു. ഫീ സബീലില്ലാ അല്ലാഹുവിന്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടതായ ദരിദ്രർക്കും ലാ യസ്തതീഊന അവർക്ക് കഴിയുകയില്ല നിർഭം പിള്ളർതി ഭൂമിയിൽ സഞ്ചരിക്കുവാൻ. യഹ്സബുഹും അവരെ കണക്കാക്കും അവരെ ഗണിക്കും അൽ ജാഹിലു അറിയാത്തവൻ അല്ലഅഗ്നി ജാഹിരു അഗ്നിയ ധനികന്മാരാണെന്ന് ധരിക്കും. മിനത്തവഫുഫി ആത്മാഭിമാനം പാലിക്കൽ മൂലം. തഗരിഫുഹും നിനക്കവരെ മനസ്സിലാക്കാം. ബിസീമാഹും അവരുടെ ലക്ഷണം കൊണ്ട്. ലാ യസ്തലൂനന്നാസ അവർ മനുഷ്യരോട് ചോദിക്കുകയില്ല. ഇൽഹാഫ ബുദ്ധിമുട്ടിച്ച്. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ നല്ലതായിട്ട് നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നുവോ ഫഇന്നല്ലാഹ ബിഹി അലീം നിശ്ചയമായും അള്ളാഹു അതിനെപ്പറ്റി അറിയുന്നവനാണ്. ഒന്നുകൂടി പെട്ടെന്ന് നോക്കാം അർത്ഥം. ലിൽ ഫുഖറ അല്ലദീന ഉഖ്സിറു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവരായ ദരിദ്രർക്കും നിങ്ങൾ ദാനം ചെയ്യുക. ലാ യസ്തതീഉന ദർബം ഫിൽ അർളി, അവർക്ക് ഭൂമിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാ, അറിയാത്തവർ അവർ ധനികന്മാരാണെന്ന് ധരിച്ചു പോകും ഗണിക്കും. മിനത്തവഫുഫി, ആത്മാഭിമാനം പാലിക്കുന്നത് മുഖേന. തവരിപ്പും ബിസീമാവും, അവരുടെ ലക്ഷണം നിനക്ക് കണ്ടാൽ ലക്ഷണം കൊണ്ട് നിനക്കവരെ മനസ്സിലാക്കാം. തവരിപ്പും നിനക്കവരെ മനസ്സിലാക്കാം, ബിസീമാവും അവരുടെ ലക്ഷണം കൊണ്ട്. ലാ യസ്അലൂനന്നാസ ഇൽഹാഫ, അവർ മനുഷ്യരോട് ബുദ്ധിമുട്ടിച്ച് ചോദിക്കുകയില്ല. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ, നല്ലതായിട്ട് നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും ഇന്നല്ലാഹ ബിഹി അലീം, അതിനെക്കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാണ്. അപ്പൊ എന്താ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത്, ഇവിടെ കാലത്ത് ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളും ദീനിന്റെ സംരക്ഷണത്തിനും വേണ്ടി പ്രത്യേകം അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കുറെ ആളുകളുണ്ടായി. അവർക്ക് ഭൂമിയിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്നാണ്, ഭൂമിയിൽ ഇറങ്ങി ജോലി എടുക്കാനൊന്നും പറ്റാത്ത വിധം ദീനിന്റേതായ കാര്യങ്ങളിൽ മുഴുകി അതിൻ്റെതായ പ്രബോധന പ്രവർത്തനങ്ങളിൽ മാത്രം നിരതരായി കഴിഞ്ഞിരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അഹ്ലു സുഫ എന്നാണ് അവരെ പറഞ്ഞിരുന്നത്. അഹ്ലു സുഫ എന്ന് പറഞ്ഞാൽ കോലായിലുള്ള ആളുകൾ, ചായ്പിലുള്ള ആളുകൾ എന്ന അർത്ഥത്തിലാണ്. ഏകദേശം 400 പേര് അവരുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവര് വളരെ ദരിദ്രരും കഷ്ടപ്പെടുന്നവരും തൊഴിൽ പോകാൻ പറ്റാത്തവരും ഒക്കെ ആയ ആളുകളായിരുന്നു. മാത്രമല്ല ഇവർക്ക് ദീനീപരമായ ഒരുപാട് കാര്യങ്ങളിൽ പ്രവാചകന്റെ കാര്യങ്ങൾ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാത്ത അത്തരം കാര്യങ്ങളിലൊക്കെ ഇവർ മുഴുകിയിരുന്നത്. അതുകൊണ്ട് ഇവർ വളരെ ദരിദ്രമായ അവസ്ഥയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പോലുള്ള ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ദരിദ്രരായ കുറെ ആളുകൾ, അവർക്കും നിങ്ങൾ ദാനം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അവർ ദീനിന്റെ സംരക്ഷണത്തിനും ദീനിന്റെ പ്രബോധനത്തിനും ദീനിന്റെ വ്യാപനത്തിനും വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച് അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ്. അതാണ് ഒരു വിഭാഗം. അതിൽ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾക്ക് തൊഴിലെടുക്കാനോ പണിയെടുക്കാനോ പറ്റാത്ത വിധം അവശത അനുഭവിച്ച ആളുകൾ, മറ്റൊരു സമ്പാദ്യം ശേഖരിക്കാൻ കഴിയാത്ത ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരിൽ ചിലരൊക്കെ കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അതിനും പറ്റാത്ത ആളുകളുണ്ട്. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ഖുർആൻ പറയുന്നത് പറഞ്ഞാൽ, ഇവര് കണ്ടാൽ മാന്യന്മാരെ പോലെയാണ്. കണ്ടാൽ എന്ന് പറഞ്ഞാല് ആ മാന്യത തന്നെ, അവരുടെ മാന്യത തന്നെ വലിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കുക എന്നുള്ള മാന്യത അല്ല കേട്ടോ. അതിനെ കുറിച്ച് ഹദീസിൽ പറയുന്നുണ്ട്, പലരും ഒറ്റ തുണിമലാണ് ജീവിച്ചിരുന്നത്, അതിങ്ങനെ തോളിൽ കൂടെ കെട്ടിയിട്ട് താക്കും. അവര് സുജൂദൊക്കെ വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ അവർക്ക് വെളിപ്പെടാതിരിക്കാൻ അവർ തുണി ഇങ്ങനെ പിടിച്ചിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. വളരെ ദരിദ്രമായ അവസ്ഥയിലാണ് അവരെ കാണുന്നത്. പക്ഷെ അവര് മറ്റ് ആളുകളെ പോലെ, യാചകന്മാരെ പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരുമോ ഞങ്ങൾക്ക് എന്തെങ്കിലും തരുമോ എന്ന് പറഞ്ഞ് യാച്ച് നടക്കുന്ന ആളുകളായിരുന്നില്ല. ആത്മാഭിമാനം മൂലം ലാ യസ്അലൂനന്നാസ ഇൽഹാഫ, ആളുകളെ ബുദ്ധിമുട്ടിച്ചൊന്നും ചോദിക്കാത്ത ആളുകളായിരുന്നു. ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും ചോദിക്കൂല, അങ്ങനെയുള്ള ആളുകളായിരുന്നു. അവർക്കും നിങ്ങൾ ദാനം കൊടുക്കണം, അവർക്കും നിങ്ങൾ സദഖ കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കും. ശരി, അള്ളാഹു തആല ഇവിടെ വലിയ കാര്യമായി പറഞ്ഞത് അവര് ആളുകളുടെ മുമ്പിൽ അഭിമാനം ചതം വരുത്തുന്ന വിധത്തിൽ ചോദിക്കാത്ത ആളുകളാണെന്ന് പറയും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരിക്കലും ലാ യംബഗീലിൽ മുഅ്മിനി അൻ യുദില്ല നഫ്സഹു, ഒരു മുഅ്മിന് ഒരേ തരം നിന്ദ്യത സ്വയം പേറുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മുസ്ലിം ആത്മാഭിമാനമുള്ളവനാണ്, വിശ്വാസി, അഭിമാന ബോധമുള്ള ആളായിരിക്കും. അതേസമയം ആളുകളുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ അയാളുടെ അഭിമാനം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് യാചനയെ യഥാർത്ഥത്തിൽ ഇസ്ലാം വളരെ മോശമായിട്ടാണ് വിശദീകരിച്ചത്. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, കാന യഅ്കുലു മിൻ അമലി യദീ, അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുകയാണ് ചെയ്തത്. ആളുകളുടെ മുമ്പിൽ കൈ കിട്ടുന്നതിന് പകരം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പരമാവധി അധ്വാനിച്ച് തന്റെ ആ ചെലവോടുകൂടി ജീവിക്കുന്നതിനെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രോത്സാഹിച്ചിട്ടുണ്ട്. മുസ്അത്തു ലഹ്മിൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് മാ യസാലു റജുലു യസ്അലുന്നാസ, ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ഇങ്ങനെ ഇരന്നുകൊണ്ടിരിക്കുന്ന ആൾ, യാചിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ഹത്താ യഅതി യൗമൽ ഖിയാമത്തി ലൈസ ഫി വജ്ഹിഹി മുസ്അത്തു ലഹ്മിൻ, കവിളിൽ ഒരു മാംസക്കഷണം ഇല്ലാത്ത പോലെ ആയിരിക്കും അയാൾ പരലോകത്ത് ഹാജരാക്കപ്പെടുക. അതായത് കവിളിൽ മാംസമില്ലാത്ത ആളെ പോലെ ആയിരിക്കും ഹാജരാക്കപ്പെടുക എന്ന് പഠിപ്പിക്കുന്നു. യഥാർത്ഥ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചു നടക്കുന്ന ആളൊന്നുമല്ല. യഥാർത്ഥ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടുകൂടി ജനങ്ങളോട് ചോദിക്കാത്ത ആളുകളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ചിലപ്പോ ഈ ചോദിച്ചു വരുന്നവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ളതല്ല, ചിലരെ അഭിമാനത്തോടു കൂടി കട്ടപ്പെട്ട് കഴിയുന്ന ആളുകൾ ഉണ്ടാവും, അവരെ കണ്ടെത്തി ദാനധർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കും. ചിലപ്പോ അവര് പുതിയ കാലത്ത് ഈ കൊറോണ ഒക്കെ ബാധിച്ച് ജോലിയൊക്കെ നഷ്ടപ്പെട്ട വലിയ വീടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ വീട്ടിലകത്ത് പട്ടിണി വരെ ഉണ്ട് എന്നാ പറയുന്ന ചില വീടുകളിൽ. അപ്പൊ അഭിമാനം കൊണ്ട് ആളുകളുടെ മുമ്പിൽ കൈനീട്ടാത്ത ആളുകളെയും സഹായിക്കാൻ നമുക്ക് കഴിയണം. ഒരു വിശ്വാസി ആളുകളോട് ഇങ്ങനെ ഇറക്കുക, ചോദിക്കുക, ചോദിച്ചുകൊണ്ട് നടക്കുക എന്നതൊരു വിശ്വാസിക്ക് ചോദിച്ചതല്ല. അയാൾ അഭിമാനമുള്ള ആളും വ്യക്തിത്വമുള്ള ആളും അസ്തിത്വമുള്ള ആളും ആയിരിക്കണം. അതും ഈ ആയത്തിൽ നിന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ ദീനീ പ്രവർത്തനങ്ങളിലും ദീനീ പ്രബോധനങ്ങളിലൊക്കെ മുഴുകി അതിമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകളുടെ മറ്റാവശ്യങ്ങളൊക്കെ മറ്റു മുസ്ലിം സമൂഹത്തിലെ ആളുകൾ പരിഹരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവരുടെ വീട്ടിലെ അവസ്ഥ എന്താണ്, അവരുടെ കുടുംബാവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. അഹ്ലുസുപ്പയും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് ലിൽ ഫുഖറ ഇല്ലദീന ഉഖ്സിറു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ തടയപ്പെട്ട ഒരു കൂട്ടം ആളുകൾ, അതന്നെ ആ കാര്യത്തിൽ മുഴുകി അതിൽ മാത്രം ജീവിച്ച ആളുകൾ, അവർക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ദാനധർമ്മം ചെയ്യണം. ലാ യസ്തത്തിയൂന ലർബം ഫിൽ അർദി, അവർക്ക് ഭൂമിയിൽ കിടന്ന് അധ്വാനിക്കാനോ പിടിക്കാനോ കഴിയില്ല. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ മിനൽ തഅഫഫ്, ആത്മാഭിമാനം മുഖേന സാധാരണ ആളുകള് അവരെ കണ്ടാൽ സമ്പന്നരാണെന്ന് ഗണിച്ചു പോകും. കാരണം ചോദിക്കണില്ലല്ലോ, ചോദ്യങ്ങളില്ലാത്തതുകൊണ്ട് ഇവർക്കൊക്കെ ഉണ്ടാവുമെന്ന് ധരിച്ചു പോകും. പക്ഷേ തഗ്രിഫുഹും ബിസീമാഹും, അവരെ അവരുടെ ലക്ഷണം കണ്ടാൽ നിനക്ക് അവരെ മനസ്സിലാക്കാം. കാരണം ഒന്ന് നോക്കിയാൽ മതി, ആകെ ഒരറ്റം മുണ്ടേ ഉള്ളൂ, ഒട്ടിയ വയറാണ്, ക്ഷീണിച്ച അവസ്ഥയാണ്, ഒരു അവർ മറ്റെവിടെയും ജോലിക്ക് പോകുന്നില്ല, ഇങ്ങനെ ഒരുപാട് ലക്ഷണം കണ്ടാൽ സത്യത്തിൽ നിനക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയും. ലാ യസ്തലൂനന്നാസ ഇൽഹാഫ, ബുദ്ധിമുട്ടിച്ച് അവർ മനുഷ്യരോട് ചോദിക്കുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒമാ തുംഫിക്കൂ മിൻ ഖൈരിൻ, നിങ്ങൾ നന്മയിൽ നിന്ന് എന്ത് ചെലവഴിച്ചോ, ഇങ്ങനെയുള്ളതൊക്കെ ചെലവഴിച്ചോ, ഫഇന്നല്ലാഹു ബിഹി അലീം, അല്ലാഹു തആല ഇതൊക്കെ യഥാർത്ഥത്തിൽ അറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരായത്തും കൂടി എടുക്കാം. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറം വലാനിയതൻ ولهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. വളരെ എളുപ്പമുള്ള ആയത്താണ്. അല്ലദീന യുൻഫിഖൂന അംവാലഹും, അല്ലദീന യുൻഫിഖൂന ചെലവഴിക്കുന്നവർ, അംവാലഹും തങ്ങളുടെ സ്വത്തുക്കളെ ചെലവഴിക്കുന്നവർ, ബില്ലൈലി രാത്രിയിൽ, വന്നഹാരി പകലിൽ, സിർറം വഹലാനിയ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ, ولهم أجرهم അവർക്ക് പ്രതിഫലമുണ്ട്, ഉണ്ടായിരിക്കും, ഇൻ റബ്ബിഹിം തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ, വലാ ഖൗഫുൻ അലൈഹിം അവർക്ക് ഒരു പേടിയും വേണ്ടതില്ല, അവരുടെ മേലൊരു പേടിയുമില്ല, വലാ ഹും യഹ്സനൂൻ അവർ വ്യസനിക്കപ്പെടുകയുമില്ല. നമുക്കറിയണ വാക്കുകളെന്നൊക്കെ, അതായത് ഒന്നുകൂടി നോക്കൂ, അല്ലദീന യുൻഫിഖൂന അംവാലഹും തങ്ങളുടെ സ്വത്തുക്കളെ ചെലവഴിക്കുന്നവർ, ബില്ലൈലി രാത്രിയിൽ, വന്നഹാരി പകലിലും, സിർറം വഅലാനിയ രഹസ്യമായും പരസ്യമായും, സിർന്നാണ് രഹസ്യം, അലാനിയത്ത് പരസ്യമായും, വലഹും അജ്റുഹും അവർ അവരുടെ എന്നാൽ അവർക്കുണ്ട് അവരുടെ പ്രതിഫലം, ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ, വലാ ഖൗഫുൻ അലൈഹിം ഒരു പേടിയുമില്ല, അലൈഹിം അവരുടെ മേൽ, വലാഹും യഹ്സനൂൻ അവർ വ്യസനിക്കപ്പെടുകയുമില്ല. ഹുസ്നു വ്യസനം, അവർക്കൊരു വ്യസനവും ഇല്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, അവസാനം വളരെ ഒരു ഈ സദക്കയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അടിസ്ഥാനപരമായൊരു കാര്യം പറയാം. രാത്രിയാകട്ടെ പകലാകട്ടെ, നിശ്ചയമായിട്ടാകട്ടെ പരസ്യമായിട്ടാകട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു തആലയുടെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പേടിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതുമില്ല. കാരണം അള്ളാഹുവിന്റെ പക്കൽ വിജയം കൈവരിക്കാൻ മാത്രം ഒരുപാട് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാപങ്ങൾ ഒരുപാട് പൊറത്തു തരും എന്ന് മാത്രമല്ല, ഒരുപാട് നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യും, ഒരുപാട് നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യും. വൻപാപങ്ങളൊന്നും ചെയ്യാതിരിക്കുകയും കിട്ടിയ കാച്ചിൽ നിന്ന് നല്ലൊരു വിഹിതം സദക്ക കൊടുക്കാനുള്ള മനസ്സ് നമ്മൾ വെച്ചു പുലർത്തുകയും ചെയ്താലുണ്ടല്ലോ, അത് മതി നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേയുടെ കാലത്ത് പാപങ്ങളായ ആളുകൾ കേസ് തന്നെ ബോധിപ്പിച്ച സമ്പന്നര് അവരെ കാശുകൊണ്ട് സ്വർഗം പിടിച്ചെടുക്കാന്ന് പറഞ്ഞു. സത്യത്തിൽ അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇന്നല്ലാഹു അസ്തറാ മിനൽ മുഅ്മിന അംഫുസുഹും വഅംവാലുഹും ബി അന്നലഹുമുൽ ജന്ന, നമ്മുടെ സമ്പത്തും ശരീരവും അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു സ്വർഗം തരാന്ന് പറഞ്ഞിട്ട്. സദക്കയുടെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കാനില്ല. സദക്കയുടെ വലിയ മഹത്വം അത് കൊടുക്കാൻ കഴിയാന്നുള്ളത്, കൊടുത്താൽ അത് ബാക്കിയാവും, കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളത് പിന്നീട് സൂചിപ്പിക്കും നിങ്ങൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും രാത്രിയിലും പകലിലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന സദക്കകളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമായി വലിയ പുണ്യമുള്ളതായി നമുക്ക് മാറും. നമ്മളിപ്പോ ഇവിടുന്ന് ചെലവാക്കുന്നതിന് വലിയ എഫക്റ്റ് ഉണ്ടാവില്ല, പക്ഷെ ഇവിടുന്ന് കൊടുക്കണ പൈസ 700-700 ഒക്കെ ഇരട്ടിയായി നാളെ പരലോകത്തെ നമുക്ക് ലഭിക്കുകയാണ്. വലിയ സദക്കയായിട്ട് മാറുക, പ്രതിഫലമായിട്ട് മാറുകയാണ്. അപ്പൊ സത്യവിശ്വാസികൾ ആവേശം കൊള്ളിക്കുന്ന ഒരായത്താണ്. ആര്? ദാനധർമ്മം ചെയ്യുന്നവൻ. രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അലാനിയത്താകട്ടെ ലൈലാകട്ടെ രാത്രിയിലാകട്ടെ നഹാറിലാകട്ടെ, അവർക്ക് പലഹും മജ്റുഹും മിൻ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ അവരുടെ പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല, അവർക്ക് അവരുടെ പ്രതിഫലം ലഭിക്കും എന്നാണ് ഞാൻ. ലളിതമായ കാര്യങ്ങളായതുകൊണ്ട് സോറി, ലളിതമായ കാര്യങ്ങളായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തത്. നമുക്ക് പറഞ്ഞ കാലത്ത് തീരം വേണല്ലോ. അപ്പൊ ഈ ആയത്തുകൾ നിങ്ങളൊന്ന് പഠിച്ചാൽ മതി, ഇതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. ഇതായാലും അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി നാളെ മറ്റന്നാളൊക്കെയായിട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഉൾക്കൊള്ളാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ബഹുമാന്യനായ KS സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. നമ്മളെ ഒരു സത്യവിശ്വാസികൾക്കായ നമുക്കൊക്കെ സത്യത്തില് മാതൃകയായ ഒരു വ്യക്തിത്വമായിരുന്നു. നമ്മൾ അദ്ദേഹം അങ്ങനെ മരിച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങനെ പാടിപ്പോഴ്ത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹം ചെയ്ത നന്മകളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അദ്ദേഹം ആയിരക്കണക്കിന് സാധാരണക്കാരായ പാവങ്ങളായ മനുഷ്യരെ സഹായിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പൈസ ഉണ്ട്, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അധികം പൈസ ഒന്നും ചെള്ള പൈസ ഒക്കെ അദ്ദേഹം ചെലവാക്കിയാളാണ്. പക്ഷെ അദ്ദേഹം ആ മാർഗത്തിൽ പണിയെടുത്തു. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഡൽഹിയിലെ ഒരു റിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ആ റിക്ഷക്കാരൻ മലയാളിയാണെന്ന് മനസ്സിലായപ്പോൾ ചോദിച്ചത്രേ, നിങ്ങൾ സിദ്ദീഖ് ഹസൻ സാഹിബിനെ അറിയൂ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന്? ഞങ്ങൾ ഈ റിക്ഷകളൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി ഞങ്ങൾക്ക് ലഭിച്ചതാണ്. തന്റെ പ്രവർത്തന പരിധികളെ വ്യാപിപ്പിച്ച് ഒരുപാട് ആളുകളെ നന്മയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് അതിൽ നിന്നൊക്കെ നമ്മള് വിശ്വാസം, നമ്മള് ഈമാൻ ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മളും കൊടുക്കാനും ആളുകളെ സഹായിക്കാനും അവരുടെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങാനൊക്കെ നമുക്ക് സാധിക്കണം. കെട്ടിപ്പൂട്ടി വെച്ചിട്ട് വലിയ കാര്യമില്ല. അനന്തരാവകാശികളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി കുറെ കാശുണ്ടാക്കിയിട്ട് കാര്യമില്ല. അനന്തരാവകാശികൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ആവശ്യപ്പെട്ട അത്ര തുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, മൂന്നിലൊന്ന് അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, അത് പാവങ്ങൾക്കൊക്കെ കൊടുക്കുക, അതായിരിക്കും നമുക്ക് അവസാനം ഗുണമായിട്ട് മാറുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അള്ളാഹു തആല സിദ്ദീഖ് ഹസൻ സാഹിബിന് മഗ്ഫിറത്തും മർഹമത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം പോകുന്ന സ്വർഗത്തിൽ നമുക്ക് പോകാൻ അള്ളാഹുവെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹ് ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ സമ്പത്ത് നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ദാനശീലം ഞങ്ങൾക്ക് ഇനി നൽകി അനുഗ്രഹിക്കുമാറാകണേ. സാമ്പത്തികമായ എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും നാളെ നന്നായി മറുപടി പറയാൻ പാകത്തിൽ സാമ്പത്തിക വിശുദ്ധി പാലിക്കാൻ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ. ഞങ്ങളെ മക്കളെ, ഞങ്ങളെ ഇണകളെ, മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ, കോവിഡ് രോഗം നമ്മുടെ രാജ്യത്ത് വ്യാപിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. പടച്ചവനെ, മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കുമാറാകണേ. ആ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ രാജ്യത്തെ നീ കാത്തിരക്ഷിക്കുമാറാകണേ. ലോകത്തെ നീ കാത്തിരക്ഷിക്കുമാറാകണേ. നിന്റെ കടുത്ത പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കുമാറാകണേ. അള്ളാഹുവേ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരക്ഷിക്കുമാറാകണേ. അല്ലാഹുമ്മ ജാലിൽ ഖുർആനി ലിഖുലൂബിന ളിയാഅ വലിയ ബുസാരിന ജലാഅ വലിയ അസ്ഖാമിന ദവാഅ വലിയ ദുനൂബിന മുമഖ്ഖിസ വാനിൻ നാരി മുഖല്ലിസ. അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم انا نسالك الهدى والتقى والعفاف والانا. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم اشف امراضنا ويسر امورنا يا رب العالمين اللهم اشف امراضنا ويسر امورنا يا رب العالمين اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا اللهم متعنا باسماءنا وابصارنا وقوتنا ما حييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على سيدنا محمد وعلى ال سيدنا محمد سبحان ربي الذي ما يسكن وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته ഇൻഷാല്ലാ എന്താണ് എന്തായാലും അന്വേഷിക്കാണ്ട അന്വേഷിക്കാണ്ടെങ്കിൽ മാത്രം മതി മനസ്സിലാകുന്നുണ്ടല്ലോ കുറച്ച് ധൃതി പോകണ്ടേ നമ്മൾ 30 മാസം
കൊണ്ട്
ഭാഗങ്ങളാണ്
ആയുസ് മാറ്റിയായിട്ടൊക്കെ നീട്ടി തരട്ടെ
ചില സമയത്ത് ക്ലിയർ ആണ്.